അധ്യായം 35. അടങ്ങുക, ശാന്തമാകുക. യേശുവിൻ്റെ ജീവിതത്തിലെ സംഭവബഹുലമായ ഒരു ദിവസമായിരുന്നു അന്ന്. തൻ്റെ രാജ്യത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അതെപ്രകാരമാണ് സ്ഥാപിതമാകാൻ പോകുന്നതെന്നതിനെക്കുറിച്ചും സാധാരണക്കാർക്ക് പരിചിതമായ ഉദാഹരണങ്ങളിലൂടെ യേശു സംസാരിച്ചു. വിതയ്ക്കുവാൻ പുറപ്പെട്ട ഒരു മനുഷ്യനോട് തൻ്റെ പ്രവർത്തനത്തെ യേശു ഉപമിച്ചു. തൻ്റെ രാജ്യത്തിൻ്റെ വികസനത്തെ ഒരു കടുകുമണിയുടെ വളർച്ചയോടും പുളിച്ച മാവിൻ്റെ പ്രവർത്തനത്തോടും യേശു താരതമ്യപ്പെടുത്തി. നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും അവസാന നാളിൽ വേർതിരിക്കുന്നത് ഗോതമ്പിൻ്റെയും കളയുടെയും മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന വലയുടെയും ഉപമകൾക്കൂടെയും യേശു വിശദീകരിച്ചു. സത്യത്തിൻ്റെ അമൂല്യതയെ വിശദീകരിക്കുവാൻ വയലിൽ ഒളിച്ചു വെച്ച നിധിയുടെ വിലയേറിയ മുത്തിൻ്റെയും ഉപമകൾ യേശു ക്രിസ്തു പറഞ്ഞു. തൻ്റെ പ്രതിനിധികളെന്ന നിലയിൽ ശിഷ്യന്മാർ എപ്രകാരം കർത്തവ്യനിരതരായിരിക്കണമെന്ന് പഠിപ്പിക്കുവാൻ ദാസന്മാരെ അധികം ഏൽപ്പിച്ചിട്ട് പരദേശത്തേക്ക് പോയ യജമാൻ്റെ കഥയും യേശു പറഞ്ഞു. ദിവസം മുഴുവനും യേശു പഠിപ്പിച്ചും സൗഖ്യമാക്കിയും ചിലവഴിച്ചു. സന്ധ്യാവന്തെത്തിയിട്ടും പുരുഷാരം യേശുവിൻ്റെ ചുറ്റും തിക്കും തിരക്കും കൂട്ടിക്കൊണ്ടിരുന്നു. വിശ്രമമറിയാതെ ആഹാരം പോലും ഉപേക്ഷിച്ച് യേശു ജനത്തെ ശുശ്രൂഷിച്ചു. ദ്വേഷത്തോടുകൂടിയുള്ള വിമർശനങ്ങളും തെറ്റായ പ്രചരണങ്ങളും കൊണ്ട് പരീശന്മാർ യേശുവിനെ അനുവാദനം ചെയ്തുകൊണ്ടിരുന്നു. അത് യേശുവിനെ വേദനിപ്പിക്കുന്നതും തൻ്റെ പ്രവർത്തനത്തെ ശല്യപ്പെടുന്നതും ആയിരുന്നു. നേരം വൈകിയപ്പോൾ കർത്താവ് ഏറ്റവും ക്ഷീണിതനായിരുന്നു. കടലിനക്കരെ വിജനപ്രദേശത്ത് ഏകാന്തതയിൽ വിശ്രമിക്കുവാൻ യേശു ആഗ്രഹിച്ചു. ഗന്നസരേത്ത് കടലിൻ്റെ കിഴക്കേ തീരം പൂർണ്ണമായും വിജനമായിരുന്നില്ല. കടൽ തീരത്തോട് ചേർന്ന് ചെറു പട്ടണങ്ങളുണ്ടായിരുന്നു. എന്നാൽ പടിഞ്ഞാറെ തീരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കിഴക്കേ തീരം വിജനമെന്ന് പറയാം. അവിടുത്തെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും ജാതികളായിരുന്നു. ഗലീലയുമായി വലിയ സമ്പർക്കം ഈ പ്രദേശത്തിനില്ലായിരുന്നു. യേശു ആഗ്രഹിച്ച ശാന്തത ഇവിടെ ലഭ്യമായിരുന്നു. ശിഷ്യന്മാരോടും താൻ പോകുന്നിടത്തേക്ക് വരുവാൻ കർത്താവ് പറഞ്ഞു. പുരുഷാരത്തെ പറഞ്ഞയച്ച ശേഷം താൻ പടകിൽ ഇരുന്ന പാടെ ശിഷ്യന്മാർ അവനെ കൊണ്ടുപോയി. എന്നാൽ അവർ തനിയെയല്ല പോയത്. കടൽ തീരത്ത് മറ്റ് വള്ളങ്ങളും ഉണ്ടായിരുന്നു. യേശുവിനെ കാണുവാൻ വന്നവർ വള്ളങ്ങളിൽ കയറി യേശുവിനെ അനുഗമിച്ചു. ഒടുവിൽ ജനക്കൂട്ടത്തിൻ്റെ തിരക്കിൽ നിന്ന് യേശുവിന് വിടുതൽ ലഭിച്ചു. വിശപ്പും ക്ഷീണവും യേശുവിനെ ബാധിച്ചു. യേശു വള്ളത്തിൻ്റെ അമരത്ത് കിടന്നു, ഗാഠനിദ്രയിൽ പതിച്ചു. കടൽ വളരെ ശാന്തമായിരുന്നു. ആ സന്ധ്യ പ്രശാന്തമായിരുന്നു. എന്നാൽ വേഗത്തിൽ അന്തരീക്ഷത്തിൻ്റെ മട്ടു മാറി. ആകാശം ഇരുണ്ടു. കാറ്റ് അതിശക്തിയോടെ വീശുവാൻ തുടങ്ങി. ഭയങ്കരമായ കാറ്റ് മൂലം കടൽ പ്രക്ഷുബ്ധമായി. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരുന്നു. ഇളകിമറിയുന്ന കടൽ അന്ധകാരത്തിൽ ഭീകരത സൃഷ്ടിച്ചു. ചീറിയടിക്കുന്ന കാറ്റ് അലമാലകളെ ഇളക്കി. ശിഷ്യന്മാരുടെ വള്ളത്തെ മുക്കുമെന്ന നിലയിലായി. കരുത്തന്മാരായ ആ മീൻപിടുത്തക്കാർ ആ തടാകവുമായി വളരെ കാലത്തെ പരിചയമുള്ളവരായിരുന്നു. എന്നാൽ ഈ അവസരത്തിൽ അവരുടെ ശക്തിയും കഴിവുകളും നിഷ്പ്രയോജനമായിരുന്നു. കൊടുങ്കാറ്റിൻ്റെ മുമ്പിൽ അവർ നിസ്സഹായരായി. പടകിൽ വെള്ളം നിറയുന്നത് കണ്ടപ്പോൾ പ്രത്യാശ അവരെ കൈവിട്ടു. സ്വയരക്ഷയ്ക്കുള്ള ശ്രമത്തിൽ ശിഷ്യന്മാർ ഏർപ്പെട്ടപ്പോൾ ഗുരു തങ്ങളോടുകൂടെ പടകിലുണ്ടെന്ന കാര്യം അവർ മറന്നുകളഞ്ഞു. അവരുടെ പ്രയത്നം നിഷ്ഫലമാണെന്നും മുമ്പിൽ മരണം നിൽക്കുന്നുവെന്നും അറിഞ്ഞപ്പോഴാണ് കടൽ കടക്കുവാൻ ആരാണ് തങ്ങളോട് കൽപ്പിച്ചതെന്ന കാര്യം ശിഷ്യന്മാർ ഓർത്തത്. യേശുവിൽ കൂടി മാത്രം അവരുടെ പ്രത്യാശ കേന്ദ്രീകരിച്ചു. നിസ്സഹായാവസ്ഥയിൽ അവർ നിലവിളിച്ചു, ഗുരോ ഗുരോ. എന്നാൽ കനത്ത ഇരുട്ട് യേശുവിനെ അവരുടെ കാഴ്ചയിൽ നിന്ന് മറച്ചിരുന്നു. അലറിമറയുന്ന കൊടുങ്കാറ്റിൽ ശിഷ്യന്മാരുടെ നിലവിളി ആർക്കും കേൾക്കുവാൻ പാടില്ലായിരുന്നു. ഒരു മറുപടിയും അവർക്ക് ലഭിച്ചില്ല. ഭയവും സംശയവും അവരെ പിടികൂടി. യേശു അവരെ കൈവെടിഞ്ഞോ? രോഗത്തെയും ഭൂതങ്ങളെയും മരണത്തെപ്പോലും ജയിച്ച യേശുവിന് തങ്ങളെ രക്ഷിപ്പാൻ കഴിയില്ലയോ? തങ്ങൾ അഭിമുഖീകരിക്കുന്ന കഷ്ടതയെക്കുറിച്ച് ഗുരുവിനെ ചിന്തയില്ലയോ? അവർ ഗുരുവിനെ വീണ്ടും വിളിച്ചു. ആർ തിരുമ്പുന്ന കടലിൻ്റെ ഇരമ്പലല്ലാതെ വേറെ ഒരു ശബ്ദവും അവർ കേട്ടില്ല. അവരുടെ പടക് മുങ്ങുവാൻ തുടങ്ങി. നിമിഷ നേരം കൊണ്ട് എല്ലാം അവസാനിക്കുമെന്ന് അവർക്ക് തോന്നി. പെട്ടെന്ന് അന്ധകാരത്തെ കീറി മുറിച്ചുകൊണ്ട് ഒരു മിന്നൽപ്പിണർ വീശി. അതിൻ്റെ വെളിച്ചത്തിൽ ശാന്തമായിറങ്ങുന്ന യേശുവിനെ അവർ കണ്ടു. നിരാശയും അത്ഭുതവും നിറഞ്ഞ ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഞങ്ങൾ മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഗുരുവിന് ഇത്ര സമാധാനത്തോടെ എങ്ങനെ ഉറങ്ങുവാൻ കഴിഞ്ഞു? അവരുടെ നിലവിളി യേശുവിനെ നിദ്രയിൽ നിന്ന് ഉണർത്തി. മിന്നൽപ്പിണരിൻ്റെ വെളിച്ചത്തിൽ യേശുവിൻ്റെ ദിവ്യസമാധാനം നിറഞ്ഞ മുഖം അവർ കണ്ടു. നിർവ്യാജമായ സ്നേഹം യേശുവിൻ്റെ മുഖത്ത് കളിയാടുന്നത് കണ്ടു. കർത്താവെ, രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു, ശിഷ്യന്മാർ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ഇങ്ങനെയുള്ള പ്രാർത്ഥന ഒരിക്കലും യേശു കേൾക്കാതെ ഇരിക്കുകയില്ല. അവസാന ശ്രമത്തിനായി ശിഷ്യന്മാർ തുഴകളെടുത്തപ്പോൾ യേശു എഴുന്നേറ്റ് അവരുടെ നടുവിൽ നിന്നു. കാറ്റപ്പോഴും ചീറിയടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തിരമാലകൾ ഇളകി മറിഞ്ഞുകൊണ്ടിരുന്നു. മിന്നൽ പിണരുകൾ യേശുവിൻ്റെ മുഖത്തെ ദീപ്തമാക്കി. ഖരണപ്രവർത്തികൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന കരങ്ങൾ ഉയർത്തി കോപാകുലമായ കടലിനോട് പറഞ്ഞു, അനങ്ങാതിരിക്കുക, അടങ്ങുക. കൊടുങ്കാറ്റ് അടങ്ങി. തിരമാലകൾ ശാന്തമായി. ഹർമേഘവൃതമായ ആകാശം തെളിഞ്ഞു. നക്ഷത്രങ്ങൾ ആകാശത്ത് മിന്നിത്തിളങ്ങുന്നത് ദൃശ്യമായി. ശാന്തമായ കടലിലൂടെ പടക മുന്നോട്ട് നീങ്ങി. യേശു ശിഷ്യന്മാരുടെ നേർക്ക് തിരിഞ്ഞു ചോദിച്ചു, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? മർക്കോസ് 4:40. ശിഷ്യന്മാരുടെയിൽ നിശബ്ദത വരുന്നു. പത്രോസ് പോലും തൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന ഭയത്തെ പൂർണ്ണമായും പ്രകടമാക്കുവാൻ തുനിഞ്ഞില്ല. യേശുവിനെ അനുഗമിച്ചിരുന്ന മറ്റ് പല പടകുകൾക്കും ഇതേ അനുഭവമാണ് ഉണ്ടായിരുന്നത്. ഭയവും നിരാശയും അതിൽ സഞ്ചരിക്കുന്നവരെയും പിടികൂടി. എന്നാൽ യേശുവിൻ്റെ ആജ്ഞ കോളിളക്കം ബാധിച്ച ആ രംഗത്തെ ശാന്തമാക്കി. പ്രക്ഷുബ്ധമായ കടൽ പടകുകളെ പരസ്പരം അടുപ്പിച്ചിരിക്കുന്ന കൊണ്ട് മറ്റ് പടകുകളുണ്ടായിരുന്നവർക്കും ഈ അത്ഭുതം ദർശിക്കുവാൻ സാധിച്ചു. ശാന്തത വന്നപ്പോൾ എല്ലാവരും ഭയവിമുക്തരായി. പടകുകളിലുണ്ടായിരുന്നവർ തമ്മിൽ പറഞ്ഞു, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ? കൊടുങ്കാറ്റിനെ യേശു ശാന്തചിത്തനായാണ് അഭിമുഖിച്ചത്. യേശുവിൻ്റെ വാക്കിലോ പെരുമാറ്റത്തിലോ ഭയത്തിൻ്റെ കണിക്ക് പോലുമില്ലായിരുന്നു. ഭയരഹിതമായ ഒരു ഹൃദയമാണ് യേശുവിനുണ്ടായിരുന്നത്. സർവശക്തനാണ് താൻ എന്ന വസ്തുതയിൽ യേശു ആശ്രയിച്ചില്ല. കടലിനെയും കരയെയും സൃഷ്ടിച്ചവൻ എന്ന വസ്തുതയുമായിരുന്നില്ല തൻ്റെ സമാധാനത്തിൻ്റെ ഉറവിടം. തൻ്റെ ദൈവികത്വം യേശു ഉപയോഗിച്ചില്ല. യേശു പറഞ്ഞു, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. യോഹന്നാൻ 5:30. തൻ്റെ പിതാവിൻ്റെ ശക്തിയിൽ യേശു ആശ്രയിച്ചു. ദൈവത്തിൻ്റെ സ്നേഹത്തിലും സംരക്ഷണത്തിലും യേശു വിശ്വസിച്ചു. വിശ്വാസമായിരുന്നു യേശുവിൻ്റെ ശക്തിയുടെ ഉറവിടം. കൊടുങ്കാറ്റിനെ ശമിപ്പിച്ച ശക്തി ദൈവത്തിൻ്റെ ശക്തിയായിരുന്നു. യേശു പിതാവിൻ്റെ സംരക്ഷണയിൽ ആശ്രയിച്ചതുപോലെ നാം രക്ഷകൻ്റെ സംരക്ഷണത്തിൽ ആശ്രയിക്കണം. ശിഷ്യന്മാർ യേശുവിൽ ആശ്രയിച്ചിരുന്നുവെങ്കിൽ അവർക്ക് സമാധാനം ലഭിക്കുമായിരുന്നു. അപകടവേളയിൽ അവർക്കുണ്ടായിരുന്നതായ ഭയം അവരുടെ അവിശ്വാസത്തെ വെളിപ്പെടുത്തി. സ്വയരക്ഷയ്ക്കുള്ള ശ്രമത്തിനിടയിൽ അവർ യേശുവിനെ മറന്നു കളഞ്ഞു. സ്വയാശ്രയം തകർന്നപ്പോഴാണ് ശിഷ്യന്മാർ യേശുവിലേക്ക് തിരിഞ്ഞത്. പലപ്പോഴും നമ്മുടെ അനുഭവവും ഈ ശിഷ്യന്മാർക്കുണ്ടായതുപോലെയല്ലേ? ശോധനകളുടെ കൊടുങ്കാറ്റടിക്കുമ്പോൾ, നമ്മുടെ ജീവിത സമുദ്രം ഇളകിമറിയുമ്പോൾ, നമ്മുടെ രക്ഷകൻ നമ്മോടുകൂടെ ഉണ്ടെന്നുള്ള വസ്തുത മറന്നിട്ട് നാം തനിയെ രക്ഷ തേടിപ്പോകുന്നു. നമ്മുടെ ആശ നശിക്കുന്നതുവരെ, നാം നശിക്കുവാനായി തുടങ്ങുന്നതുവരെ നമ്മുടെ സ്വന്ത ബലത്തിൽ ആശ്രയിക്കുന്നു. നമ്മുടെ കഴിവ് പരാജയപ്പെടുമ്പോൾ നാം യേശുവിനെ ഓർക്കുന്നു. നമ്മെ രക്ഷിപ്പാനായി നാം യേശുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഒരിക്കലും വൃഥാവിലാകുകയില്ല. നമ്മുടെ അവിശ്വാസത്തെ, സ്വയാശ്രബോധത്തെയും യേശു സഹകരിച്ചാൽ തന്നെയും നമുക്ക് ആവശ്യമായ സഹായം നൽകുവാൻ അവൻ സദാ ഒരുക്കമുള്ളവനുമാണ്. നമ്മുടെ ഹൃദയത്തിൽ രക്ഷകന് സ്ഥാനം കൊടുത്താൽ നാം എവിടെയായിരുന്നാലും ഭയപ്പെടേണ്ടതില്ല. ക്രിസ്തുവിലുള്ള ജീവിക്കുന്ന വിശ്വാസം ജീവിതമാകുന്ന വാരിധിയെ ശാന്തമാക്കും. നമ്മുടെ ജീവിത പന്താവുകളെ ക്രിസ്തുവിന് മറവായിരിക്കുന്നില്ല. അതിലുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് കർത്താവ് നമ്മെ രക്ഷിക്കും. കൊടുങ്കാറ്റിനെ നിശ്ചലമാക്കിയ സംഭവത്തിൽ വേറൊരു ആത്മീയ പാഠം അടങ്ങിയിരിക്കുന്നു. എല്ലാ മനുഷ്യരും തിരുവെഴുത്തുകളിലെ സത്യത്തെ പ്രതിനിധീകരിക്കുന്നു. ദുഷ്ടന്മാരോ കലങ്ങിമറിയുന്ന കടൽ പോലെയാകുന്നു. അതിനടങ്ങിയിരിക്കാൻ കഴിയുകയില്ല. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നു. Isaiah 57:20-21. പാപം നമ്മുടെ സമാധാനത്തെ ഇല്ലായ്മ ചെയ്ത് സ്വയത്തെ കീഴ്പ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് വിശ്രമം കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ. ഹൃദയത്തിൻ്റെ ശക്തമായ വികാരങ്ങളെ ഒരുവന് നിയന്ത്രിപ്പാൻ കഴിയുകയില്ല. കടലിൽ ആഞ്ഞടിച്ച കൊടുങ്കാറ്റിനെ ശാന്തമാക്കുവാൻ ശിഷ്യന്മാർ കഴിയാതിരുന്നതുപോലെ നാമും നിസ്സഹായരാണ്. ഗലീലാ കടലിലെ തിരമാലകളോട് ശാന്തമാകുവാൻ കൽപ്പിച്ച അതേ കർത്താവ് ഓരോരുത്തരോടും സമാധാനത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. കൊടുങ്കാറ്റ് എത്ര ഭീകരമായിരുന്നാലും, നാഥ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് യേശുവിലേക്ക് തിരിയുന്ന ഏവർക്കും രക്ഷ ലഭിക്കും. യേശുവിൻ്റെ കൃപ നമ്മെ ദൈവമായി നിരപ്പിക്കുന്നു. ഹൃദയത്തിൻ്റെ ഉത്കടമായ വികാരത്തെ ശാന്തമാക്കുന്നു. യേശുവിൻ്റെ സ്നേഹത്തിൽ ഹൃദയം വിശ്രാമം കണ്ടെത്തുന്നു. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. തിരമാലകൾ അടങ്ങി. ശാന്തത വന്നുകൊണ്ട് അവർ സന്തോഷിച്ചു. Sankirtanangal 107:29-30. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും നിർഭയതയും ആയിരിക്കും. Romans 5:1, Isaiah 32:17. അതിരാവിലെ കർത്താവും ശിഷ്യന്മാരും തീരത്തണഞ്ഞു. സമാധാനത്തിൻ്റെ ആശീർവാദമെന്ന പോലെ ഉദയസൂര്യൻ്റെ പ്രകാശം കടലിനെയും കരയെയും തലോടി. അവർ കരയിലിറങ്ങിയപ്പോൾ അവർക്ക് ദൃഷ്ടിഗോചരമായത് കടലിലുണ്ടായ കൊടുങ്കാറ്റിനേക്കാൾ ഭീതിജന്യമായ ഒന്നായിരുന്നു. ശവക്കല്ലറകളിൽ എവിടെയോ ഉള്ള ഒളിവിടങ്ങളിൽ നിന്ന് സുബോധം നഷ്ടപ്പെട്ട രണ്ടുപേർ അവരെ ആക്രമിക്കുവാനായി പാഞ്ഞടുത്തു. അവരെ പാർപ്പിച്ചിരുന്ന രക്ഷാസംഘത്തിൽ നിന്ന് ചങ്ങല പൊട്ടിച്ചുകൊണ്ട് ഓടിയവരായിരുന്നു അവർ. ചങ്ങലയുടെ ഭാഗങ്ങൾ അവരുടെ ശരീരത്തിലുണ്ടായിരുന്നു. അവരുടെ ശരീരത്തെ മുറിവേൽപ്പിച്ചിരുന്നതിനാൽ രക്തം ശരീരത്തിൽ നിന്ന് വാർന്നുകൊണ്ടിരുന്നു. അഴുക്കും കട്ട പിടിച്ചു വരുന്നതായ തലമുടിയുടെ ഇടയിൽ കൂടി അവർ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. അവരെ ബാധിച്ചിരുന്ന ഭൂതങ്ങൾ അവരിലുണ്ടായിരുന്ന മനുഷ്യത്വത്തെ തുടച്ചു മാറ്റി. അവർ വന്യമൃഗങ്ങളെപ്പോലെ പെരുമാറി. ശിഷ്യന്മാരും യേശുവിനോടുണ്ടായിരുന്നതായ മറ്റുള്ളവരും ഭയപ്പെട്ട് ഭൂതബാധിതരുടെ മുമ്പിൽ നിന്ന് ഓടി. തങ്ങളോടൊപ്പം യേശുവില്ല എന്ന് കണ്ടപ്പോൾ അവർ തിരിഞ്ഞു യേശുവിനെ നോക്കി. യേശു അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. കടലിനെ ശാന്തമാക്കിയും ഭൂതത്തെ നേരത്തെ തന്നെ ശാസിച്ച് കീഴ്പ്പെടുത്തിയവനുമായ യേശു ഈ ഭൂതബാധിതരെ കണ്ട് ഭയപ്പെട്ട് ഓടിയില്ല. പല്ലുകടിച്ചുകൊണ്ട് നിരയും പതയും വായിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ട് ഭൂതബാധിതർ യേശുവിനോടടുത്തപ്പോൾ കടലിനെ ശാന്തമാക്കിയ കൈകൾ യേശു ഉയർത്തി. ആ മനുഷ്യരൂപങ്ങൾക്ക് പിന്നീട് ഒരു ചുവട് മുമ്പോട്ട് വയ്ക്കുവാൻ സാധിച്ചില്ല. അവർ സ്തബ്ധരായി അവിടെ തന്നെ നിന്നു. ആ മനുഷ്യരെ വിട്ടുപോകുവാൻ യേശു അധികാരമുള്ളവനായി ഭൂതങ്ങളോട് കൽപ്പിച്ചു. ഹതഭാഗ്യരായ ആ മനുഷ്യരുടെ ഇരുളടഞ്ഞ മനസ്സുകളിലേക്ക് യേശുവിൻ്റെ വാക്കുകൾ കടന്നു ചെന്നു. തങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തിയിൽ നിന്ന് മോചിതമാകുവാൻ കഴിവുള്ള വ്യക്തിയുടെ മുമ്പിലാണ് തങ്ങൾ നിൽക്കുന്നതെന്ന് അവർക്ക് അവ്യക്തമായിട്ടെങ്കിലും മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. യേശുവിൻ്റെ പദാത്മികത്തിൽ അവർ വീണു. അവർ കരുണയ്ക്കു വേണ്ടി അധരങ്ങൾ തുറന്നപ്പോൾ ഭൂതങ്ങൾ അവരിൽ നിന്ന് സംസാരിച്ചു. യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിലെന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുത്. യേശു ചോദിച്ചു, നിൻ്റെ പേരെന്ത്? എൻ്റെ പേർ ലെഗിയോൻ, ഞങ്ങൾ പലരാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. തങ്ങളെ നാട്ടിൽ നിന്ന് അയച്ചു കളയാതിരിപ്പാൻ ആ മനുഷ്യൻ കുടികൊണ്ടിരുന്ന ഭൂതങ്ങൾ യേശുവിനോട് അപേക്ഷിച്ചു. വളരെ അകലെയല്ലാതെ ഒരു മലയരിയെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ആ പന്നികളിൽ കടക്കേണ്ടതിന് തങ്ങളെ അങ്ങോട്ട് അയക്കണം എന്ന് ഭൂതങ്ങൾ അപേക്ഷിച്ചു. അതിന് യേശു അവരെ അനുവദിച്ചു. പെട്ടെന്ന് പന്നികൾ പരിഭ്രാന്തി കാണിച്ചു. അവ കടും തൂക്കത്തോടെ മലയുടെ അടിവാരത്തിലേക്ക് പാഞ്ഞു. കടലിൽ ശ്വാസം മുട്ടിച്ചത്തു. ഭൂതങ്ങൾ ബാധിച്ചവരിൽ പെട്ടെന്ന് ചില മാറ്റങ്ങൾ സംഭവിച്ചു. അവരുടെ ഇരുളടഞ്ഞിരുന്ന മനസ്സ് പ്രകാശിതമായി. അവരുടെ കണ്ണുകളിലെ സുബോധം പ്രതിഫലിച്ചു. സാത്താൻ്റെ പ്രതിബിംബമായിരുന്ന അവരുടെ മുഖഭാവങ്ങൾ ശാന്തമായി. രക്തക്കറ പുരണ്ടിരുന്ന കരങ്ങൾ സ്വസ്ഥമായി. അവർ ദൈവത്തെ സ്തുതിച്ചു. മലമുകളിൽ നിന്നുകൊണ്ട് പന്നിയെ മേയിച്ചു കൊണ്ടിരുന്നവർ ഇതെല്ലാം കണ്ടു. അവർ പോയി വാർത്ത പന്നികളുടെ ഉടമസ്ഥരെയും മറ്റെല്ലാവരെയും അറിയിച്ചു. എല്ലാവരും അത്ഭുതത്തോടുകൂടി യേശുവിനെ കാണുവാൻ വന്നെത്തി. ഈ രണ്ട് ഭൂതബാധിതരും നാട്ടിൽ വളരെ ഭീതി ജനിപ്പിച്ചിട്ടുള്ളവരായിരുന്നു. അവർ പാർത്തിരുന്ന ഇടങ്ങളിലൂടെ ആരും പോകയില്ലായിരുന്നു. കടന്നു പോകുന്നവരുടെ മേൽ അവർ ചാടി വീഴുമായിരുന്നു. അവർ ഇപ്പോൾ വസ്ത്രം ധരിച്ച് സുബോധമുള്ളവരായി. തങ്ങളെ സൗഖ്യപ്പെടുത്തിയവൻ്റെ കാൽക്കല്ലിരുന്ന് ഉപദേശം ശ്രമിക്കുന്ന കാഴ്ച ആയിരുന്നു അവർ കണ്ടത്. എന്നാൽ ഈ അത്ഭുത പ്രവൃത്തികളിൽ അവർ സന്തോഷിച്ചില്ല. തങ്ങളുടെ പന്നികൾ നഷ്ടപ്പെട്ടതായിരുന്നു അവരുടെ ദുഃഖത്തിൻ്റെ കാരണം. പന്നികളുടെ ഉടമസ്ഥരെ യേശു സ്നേഹിച്ചതുകൊണ്ടായിരുന്നു ഈ നഷ്ടം അവർക്ക് വരുവാൻ അനുവദിച്ചത്. അവർ ഈ ലോകസമ്പത്തുകളെ ഏറ്റവും വലുതായി കരുതിയിരുന്നു. ആത്മീയ കാര്യങ്ങൾക്ക് അവർ ഒട്ടും പ്രാധാന്യം നൽകിയിരുന്നില്ല. അവരുടെ സ്വാർത്ഥതയിൽ നിന്ന് ഉണർത്തി ദൈവകൃപയുടെ ആവശ്യം അവരിൽ സംജാതമാക്കുവാനാണ് യേശു ആഗ്രഹിച്ചത്. എന്നാൽ അവരുടെ താൽക്കാലിക നഷ്ടത്തിൽ അവർ കോപാന്തരാകുകയും ക്രിസ്തുവിൻ്റെ കൃപയെ അവർ ഗണ്യമാക്കാതിരിക്കുകയും ചെയ്തു. സ്വർഗീയ ശക്തി പ്രകടനം ആളുകളുടെ ഭയവും സംശയവും ഉണർത്തി. ഇയാൾ തങ്ങളുടെ ഇടയിൽ പാർത്താൽ കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് ദേശവാസികൾ ഭയപ്പെട്ടു. യേശു അവരെ വിട്ടുപോകുവാൻ അവർ ആഗ്രഹിച്ചു. യേശു എപ്രകാരം കടലിനെ ശാന്തമാക്കിയെന്ന വസ്തുതയെല്ലാം അവർ കേട്ടിട്ടും തങ്ങളുടെ ദേശം വിട്ടുപോകുവാനാണ് അവർ ആവശ്യപ്പെട്ടത്. അവരുടെ ആവശ്യം യേശു അംഗീകരിച്ചു. ഉടനെ തന്നെ പടകിൽ കയറി എതിർദിശയിലേക്ക് യാത്ര തിരിച്ചു. എന്നാൽ ക്രിസ്തുവിൻ്റെ ശക്തിയെയും കാരുണ്യത്തെയും പ്രകടമാക്കുന്ന ജീവനുള്ള സാക്ഷികൾ ഗരസേനിയരുടെ ഇടയിലുണ്ടായിരുന്നു. സുബുദ്ധി തിരിച്ചു കിട്ടിയ ആ മനുഷ്യർ അവരുടെ ഇടയിൽ പാർത്തു. ഭൗമിക കെട്ടുപാടുകളെ വിട്ടകലുവാൻ ഗരസേനിയർ വിമുഖരായിരുന്നു. പിശാചിനെ അവരുടെ കൺമുമ്പാകെ ആട്ടിപ്പായിച്ചവനെ സ്വീകരിപ്പാൻ ഒരുക്കമല്ലായിരുന്നു. സ്വർഗത്തിൻ്റെ വിലയേറിയ ദാനത്തെ അവർ നിരസിച്ചു. ഗരസേന്യരെ പോലെ ക്രിസ്തു എന്ന വ്യക്തിയിൽ നിന്ന് തിരിഞ്ഞു നിൽക്കാനുള്ളതായ സന്ദർഭം നമുക്കില്ലായിരിക്കാം. എന്നാൽ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ചില ഭൗമിക താല്പര്യങ്ങളെ ത്യാഗം ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. യേശുവിൻ്റെ സാന്നിധ്യം സാമ്പത്തികമായ നഷ്ടം വരുത്തുമെന്ന് ഭയപ്പെട്ട് അനേകർ അവൻ്റെ കൃപയെ തിരസ്കരിച്ചു കളയുന്നു. പരിശുദ്ധാത്മാവിനെ തങ്ങളിൽ നിന്ന് അവർ അകറ്റിക്കളയുന്നു. സൗഖ്യം പ്രാപിച്ച ഭൂതഗ്രസ്തരുടെ നില തികച്ചും വ്യത്യസ്തമായിരുന്നു. തങ്ങളുടെ രക്ഷകൻ്റെ സാന്നിധ്യം അവർ ആഗ്രഹിച്ചു. തങ്ങളുടെ ജീവിതത്തെ വൃഥാവിലാക്കിയ പൈശാചികൻ്റെ ആക്രമണത്തിൽ നിന്ന് സുരക്ഷിതരായിരിക്കാൻ അവർ യേശുവിൻ്റെ അരികിലെ ആയിരിക്കുവാനും ആഗ്രഹിച്ചു. യേശു പടകിലേക്ക് കയറി തുടങ്ങിയപ്പോൾ അവർ ഇരുവരും യേശുവിനോട് ചേർന്ന് നിന്നു. തങ്ങളെയും യേശുവിനോട് കൂടെ കൊണ്ടുപോകണമെന്ന് അവർ ഇരുവരും യാചിച്ചു. യേശുവിൻ്റെ തിരുമൊഴികൾ കേട്ടുകൊണ്ടിരിക്കാൻ അവർ വാഞ്ചിച്ചു. എന്നാൽ താൻ അവർക്ക് ചെയ്ത വലിയ കാര്യങ്ങളെ വീട്ടിൽ പോയി സാക്ഷീകരിപ്പാൻ യേശു അവരോട് പറഞ്ഞു. സൗഖ്യം പ്രാപിച്ച ഭൂതഗ്രസ്തർക്ക് ഒരു വലിയ വേല ചെയ്യുവാനുണ്ടായിരുന്നു. യേശുവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹത്തെ തങ്ങളുടെ കുടുംബാംഗങ്ങളെ അറിയിക്കാമെന്നായിരുന്നു അവരുടെ വേല. രക്ഷകനോടുകൂടെ ഇരിപ്പാൻ അവർ ആഗ്രഹിച്ചു. സത്യദൈവത്തെ അറിയാത്ത സ്വന്തം ജനങ്ങളോട് തങ്ങളുടെ അനുഭവം പറയുമ്പോൾ വലിയ പ്രയാസങ്ങൾ നേരിടുമെന്ന് അവർക്കറിയാമായിരുന്നു. സമൂഹത്തിൽ നിന്ന് അന്യപ്പെട്ടുപോയ തങ്ങൾക്ക് യേശു തങ്ങളുടെ കർത്തവ്യം ചൂണ്ടിക്കാട്ടിയ ഉടനെ തന്നെ അവർ അനുസരിപ്പാൻ തയ്യാറായി. തങ്ങളുടെ കുടുംബാംഗങ്ങളോടും അയൽക്കാരോടും മാത്രമല്ല അവർ സംസാരിച്ചത്. അവർ ദെക്കപ്പൊലി നാട്ടിൽ മുഴുവൻ സഞ്ചരിച്ച് യേശുവിൻ്റെ രക്ഷാശക്തിയെയും തങ്ങളെ യേശു എപ്രകാരം പൈശാചികൻ്റെ പിടിയിൽ നിന്ന് വിടുവിച്ചുവെന്നതിനെയും സാക്ഷീകരിച്ചു. തങ്ങളുടെ സ്വന്തം നന്മയെ കരുതി രക്ഷകൻ്റെ അടുക്കൽ കഴിയുന്നതിനേക്കാൾ കൂടുതൽ അനുഗ്രഹം ഈ സാക്ഷീകരണത്തിലൂടെ അവർക്ക് ലഭിച്ചു. രക്ഷകൻ്റെ സുവാർത്ത പ്രചരിപ്പിക്കുന്നത് വഴി നാം രക്ഷകനോട് കൂടുതൽ അടുക്കുന്നു. തെക്കപ്പൊലി നാട്ടിൽ സുവിശേഷം പ്രചരിപ്പിക്കുവാൻ കർത്താവ് അയച്ച ആദ്യത്തെ രണ്ട് മിഷണറിമാരായിരുന്നു സൗഖ്യം പ്രാപിച്ച രണ്ട് ഭൂതബാധിതർ. ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ കേൾക്കുവാനുള്ളതായ അവസരം അവർക്ക് കുറച്ച് നിമിഷങ്ങൾ മാത്രമായിരുന്നു. ഒരു പ്രസംഗം പോലും യേശുവിൽ നിന്ന് കേൾക്കുവാൻ അവർ കഴിഞ്ഞില്ല. യേശുവിനോടുകൂടെ എല്ലാ ദിവസവും സമ്പർക്കം പുലർത്തിയിരുന്ന ശിഷ്യന്മാരെ പോലെ അവർക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ സ്വന്തം അനുഭവത്തിൽ തങ്ങൾക്ക് യേശുവിനെ തങ്ങളുടെ മശീഹയായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. തങ്ങൾക്ക് അനുഭവഭേദ്യമായത് അവർ മറ്റുള്ളവരോട് പറഞ്ഞു. തങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചറിഞ്ഞതുമായ ക്രിസ്തുവിൻ്റെ ശക്തിയെക്കുറിച്ച് അവർ പ്രസ്താവിച്ചു. ദൈവകൃപയാൽ ഹൃദയം സ്പർശിക്കപ്പെട്ട ഏവർക്കും ഇപ്രകാരം ചെയ്യുവാൻ സാധിക്കും. യോഹന്നാൻ ഇപ്രകാരം എഴുതി: ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച് ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങളോട് അറിയിക്കുന്നു. 1 യോഹന്നാൻ 1:1-3. ക്രിസ്തുവിൻ്റെ സാക്ഷികളെന്ന നിലയിൽ നമുക്കറിയാവുന്നതും നാം കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ നാം പറയേണ്ടതാണ്. യേശുവിനെ നാം ഓരോ ചുവടും അനുഗമിക്കുകയാണെങ്കിൽ യേശു നമ്മെ സഹായിച്ചതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ നമുക്ക് അനവധി കാര്യങ്ങളുണ്ടായിരിക്കും. യേശുവിൻ്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് എത്ര യാഥാർത്ഥ്യമായിരുന്നുവെന്ന് പറയുവാൻ കഴിയും. ക്രിസ്തുവിൻ്റെ കൃപയെക്കുറിച്ച് നമുക്ക് സാക്ഷീകരിക്കാൻ സാധിക്കും. ഈ സാക്ഷ്യത്തിന് വേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത്. ഇതിൻ്റെ അഭാവം നിമിത്തമാണ് ലോകം നാശത്തിൽ നിലംപതിക്കുന്നത്. ഗരസേനയിലെ ജനങ്ങളെ അവരുടെ അജ്ഞതയിൽ നിന്ന് വിട്ടിട്ട് പോകുവാൻ യേശുവിന് മനസ്സ് വന്നില്ല. തങ്ങളെ വിട്ടുപോകുവാൻ അവർ യേശുവിനോട് ആവശ്യപ്പെട്ടപ്പോൾ യേശുവിൻ്റെ പ്രസംഗം അവർ കേട്ടിരുന്നില്ല. അവർ തിരസ്കരിക്കുന്നത് എന്തെന്ന് അവർക്കറിയില്ലായിരുന്നു. അവർ ഗണ്യമായി കരുതിയ ആളുകൾ കൂടി അവർക്ക് വെളിച്ചം ലഭിച്ചു. പന്നികളെ നശിപ്പിച്ചുകൊണ്ട് ജനത്തെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുവാൻ സാത്താൻ ശ്രമിച്ചു. അവിടെ സുവിശേഷം പ്രചരിപ്പിക്കുന്നത് തടയേണ്ടത് സാത്താൻ്റെ ആവശ്യമായിരുന്നു. എന്നാൽ ഈ സംഭവം മറ്റൊരു അത്ഭുത പ്രവർത്തിക്കും കഴിയാത്ത വിധം മുഴുവൻ ജനത്തെയും ഉണർത്തുക മാത്രമല്ല ക്രിസ്തുവിനെ അന്വേഷിപ്പാൻ ഇടയാക്കുകയും ചെയ്തു. യേശു അവിടെ നിന്ന് പോയെങ്കിലും തൻ്റെ ശക്തി മൂലം സൗഖ്യമാക്കപ്പെട്ടവർ തൻ്റെ ശക്തിയുടെ ജീവിക്കുന്ന സാക്ഷികളായി അവിടെ വസിച്ചു. അന്ധകാര പ്രഭുവിൻ്റെ ഉപകരണങ്ങളായിരുന്നവർ പ്രകാശം ചൊരിയുന്ന മാധ്യമങ്ങളായി രൂപാന്തരപ്പെട്ടു. അവർ യേശുവിൻ്റെ ദൂതവാഹകരായി. ഈ അത്ഭുത വാർത്ത കേട്ട് ആളുകൾ അത്ഭുതപ്പെട്ടു. ആ പ്രദേശം മുഴുവനും സുവിശേഷത്തിനായി തുറക്കപ്പെട്ടു. ദെക്കപ്പൊലിയിൽ യേശു വീണ്ടും വന്നപ്പോൾ ജനം കൂട്ടമായി വന്നു. 3 ദിവസം ആ നഗരത്തിലുള്ളവർ മാത്രമല്ല സമീപ പ്രദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ രക്ഷയുടെ സുവാർത്ത കേൾക്കുവാനിടയായി. പിശാചുക്കൾ അടിയറവ് പറഞ്ഞു. തിന്മയെ നന്മ ജയിച്ചു. ഗരസിനിയയിലെ സംഭവത്തിൽ നിന്നും ശിഷ്യന്മാർക്കൊരു പാഠം ലഭിച്ചു. പിശാജ് മനുഷ്യനെ എത്രമാത്രം അധപ്പതനത്തിലേക്ക് നയിക്കുമെന്ന് ആ സംഭവം ശിഷ്യന്മാരെ പഠിപ്പിച്ചു. മനുഷ്യനെ സാത്താൻ്റെ ശക്തിവലയത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ് യേശുവിൻ്റെ ദൗത്യം. സാത്താന് സ്വയം കീഴ്പ്പെടുത്തി കൊടുത്താൽ മനുഷ്യവർഗത്തിൻ്റെ സ്ഥിതി എന്താകുമെന്ന് നിർഭാഗ്യരായ ആ ഭൂതബാധിതർ കാണിച്ചു കൊടുത്തു. മനുഷ്യനെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നതിന് സാത്താൻ നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരുന്നു. മനുഷ്യൻ്റെ ശരീരത്തെ ദുർബലമാക്കുകയും ബുദ്ധിയെ ഇരുളാക്കുകയും ആത്മാവിനെ അധപ്പതിക്കുകയും ചെയ്യുകയാണ് സാത്താൻ്റെ മുഖ്യ ജോലി. യേശുവിൻ്റെ ക്ഷണത്തെ മനുഷ്യർ നിരസിക്കുമ്പോൾ അവർ സാത്താൻ്റെ മായാലോകത്തിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ തുറയിലുമുള്ളവർ ഭവനത്തിലും ജോലിസ്ഥലത്തും സഭയിൽ പോലും ഇപ്രകാരം സാത്താൻ്റെ വഞ്ചനയ്ക്ക് അതിരായി തീർന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ വാസസ്ഥലം അധാർമ്മികതയുടെ അന്ധകാരത്താൽ ആവരണം ചെയ്യപ്പെടുന്നു. മരണത്തിൻ്റെ മൂടുശീല പോലെ സാത്താൻ്റെ വഞ്ചന നിറഞ്ഞ പരീക്ഷകൾ മനുഷ്യനെ ഏറ്റവും ഹീനമായ തിന്മയിലേക്ക് നടത്തുന്നു. തൽഫലമായി അധപ്പതനവും നാശവും വരുന്നു. യേശുവിൻ്റെ സന്നിധി മാത്രമാണ് സാത്താൻ്റെ ശക്തിക്കെതിരെയുള്ള സുരക്ഷിത സ്ഥാനം. മനുഷ്യൻ്റെ ശത്രുവും വിനാശകാരിയായ എതിരാളിയുമായി സാത്താനെ മനുഷ്യർക്കും ദൂതന്മാർക്കും വെളിപ്പെടുത്തി കാണിച്ചിരിക്കുന്നു. ക്രിസ്തു മനുഷ്യൻ്റെ സ്നേഹിതനും വിമോചകനുമാണ്. നമ്മുടെ സ്വഭാവത്തെ ശ്രേഷ്ഠമാക്കുവാനും നമ്മെ ഉത്കൃഷ്ടരാക്കുകയും ചെയ്യുന്ന എല്ലാ സദ്ഗുണങ്ങളെയും പരിശുദ്ധാത്മാവ് നമ്മിൽ വളരുമാറാക്കുന്നു. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തരുന്നത്. 2 തിമോത്തിയോസ് 1:7. യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ നിങ്ങളെ വിളിച്ചത്, അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ നമ്മെ വിളിച്ചിരിക്കുന്നു. 2 തെസ്സലോനിക്കേ 2:14, റോമർ 8:29. സാത്താൻ്റെ ഉപകരണങ്ങളായി അധപ്പതിച്ചു പോയ മനുഷ്യർ ക്രിസ്തുവിൻ്റെ ശക്തിയാൽ നീതിയുടെ ദൂതവാഹകരായി ഇപ്പോഴും രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് ചെയ്തതൊക്കെയും പ്രസ്താവിക്കുവാനായി ദൈവപുത്രൻ അവരെ അയച്ചുകൊണ്ടിരിക്കുന്നു.